ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂൺ മാസം 30-ാം തീയതി. ദൈവവചനത്തിൽ നിന്നും ഇന്ന് വായിക്കുന്നത് യോബിൻ്റെ പുസ്തകം 19, 20 എന്നീ അധ്യായങ്ങൾ ആരംഭമായി വായിക്കുന്നു. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. ഞാൻ തെറ്റിപ്പോയത് വാസ്തവമെന്ന് വരികിൽ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ചു. എൻ്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ മറിച്ചു കളഞ്ഞ് തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നുവെന്ന് അറിവിൽ. അയ്യോ, ബലാത്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു, കേൾപ്പോരില്ല. രക്ഷയ്ക്കായി ഞാൻ മുറയിടുന്നു, ന്യായം കിട്ടുന്നതുമില്ല. എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവനെൻ്റെ വഴി കെട്ടിയടച്ചു. എൻ്റെ പാതകൾ ഇരുട്ടായിരിക്കുന്നു. എൻ്റെ തേജസ് അവനെൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു. എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. അവനെന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു. എൻ്റെ കഥ കഴിഞ്ഞു. ഒരു വൃക്ഷത്തെപ്പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ കോപം എൻ്റെ മേൽ ജ്വലിപ്പിച്ചു. എന്നെ തനിക്ക് ശത്രുവായി എണ്ണുന്നു. അവൻ്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു. അവർ എൻ്റെ നേരെ തങ്ങളുടെ വഴി നിരത്തുന്നു. എൻ്റെ കൂടാരത്തിൽ ചുറ്റും പാളയമുറങ്ങുന്നു. അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. ഞാൻ എൻ്റെ ദാസിനെ വിളിച്ചു, അവൻ കേൾക്കുന്നില്ല. എൻ്റെ വായുകൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു. പിള്ളേരും എന്നെ നിരസിക്കുന്നു. ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. എൻ്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു. എനിക്ക് പ്രിയരായവർ വിരോധികളായിത്തീർന്നു. എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. പല്ലിൻ്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. സ്നേഹിതന്മാരെ, എന്നോട് കൃപ തോന്നണമേ, കൃപ തോന്നണമേ. ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. ദൈവമെന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? എൻ്റെ മാംസം തിന്ന് തൃപ്തി വരാത്തതെന്ത്? അയ്യോ, എൻ്റെ വാക്കുകളൊന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നു എന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ, വാളിനെ പേടിപ്പീൻ. ക്രോധം വാളിൻ്റെ ശിക്ഷയ്ക്ക് ഹേതു. ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളീൻ. അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഉത്തരം പറവാൻ എൻ്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു. എൻ്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ട് തന്നെ എനിക്ക് ലജ്ജാകരമായ ശാസന ഞാൻ കേട്ടു. എന്നാൽ ആത്മാവ് എൻ്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു, മനുഷ്യൻ ഭൂമിയിലുണ്ടായത് മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ? ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ, വഷളൻ്റെ സന്തോഷം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം അലം പോലെ എന്നേക്കും നശിക്കും. അവനെ കണ്ടിട്ടുള്ളവൻ അവനെവിടെയെന്ന് ചോദിക്കും. അവൻ സ്വപ്നം പോലെ പറന്നു പോകും, അവനെ പിന്നെ കാണുകയില്ല. അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും, അവനെ കണ്ടിട്ടുള്ള കണ്ണ് ഇനി അവനെ കാണുകയില്ല. അവൻ്റെ ഇടം ഇനി അവനെ ദർശിക്കുകയുമില്ല. അവൻ്റെ മക്കൾ ദരിദ്രന്മാരോട് കൃപയാചിക്കും. അവൻ്റെ കൈ തന്നെ അവൻ്റെ സമ്പത്ത് മടക്കി കൊടുക്കും. അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു. അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും. ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും അവനത് നാവിൻ കീഴെ മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ച് വായിക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായിത്തീരും. അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു, അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും. അവൻ സർപ്പവിഷം നുകരും. അണലിയുടെ നാവ് അവനെ കൊല്ലും. തേനും പാൽപ്പാടയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻ കണ്ട് രസിക്കയില്ല. തൻ്റെ സമ്പാദ്യം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും. താൻ നേടിയ വസ്തുവകയ്ക്ക് ഒത്തവണ്ണം സന്തോഷിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ച് ഉപേക്ഷിച്ചു, താൻ പണിയാത്ത വീട് അപഹരിച്ചു. അവൻ്റെ കൊതിക്കിയ പദമരായികിയാൽ അവൻ തൻ്റെ മനോഹര ധനത്തോടുകൂടെ രക്ഷപ്പെടുകയില്ല. അവൻ തിന്നുകളയാതെ ഒന്നും ശേഷിപ്പിക്കയില്ല. അതുകൊണ്ട് അവൻ്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല. അവൻ്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും. അരിഷ്ടന്മാരുടെ കൈയൊക്കെയും അവൻ്റെ മേൽ വരും. അവൻ വയറ് നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ഉഗ്രകോപം അവൻ്റെ മേൽ അയക്കും. അവൻ ഭക്ഷിക്കുമ്പോൾ അത് അവൻ്റെ മേൽ വർഷിപ്പിക്കും. അവൻ ഇരുമ്പായുധം ഒഴിഞ്ഞോടും. താമ്രജാപം അവനിൽ അസ്ത്രം തറപ്പിക്കും. അവൻ പറിച്ചിട്ട് അത് അവൻ്റെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നു. മിന്നുന്ന മുന അവൻ്റെ പിത്തത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഘോരത്വങ്ങൾ അവൻ്റെ മേലിരിക്കുന്നു. അന്ധകാരമൊക്കെയും അവൻ്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു. ആരും ഊതാത്ത തീക്ക് അവൻ ഇരയാകും. അവൻ്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെ അത് ദഹിപ്പിക്കും. ആകാശം അവൻ്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും. ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. അവൻ്റെ വീട്ടിലെ വരവ് പൊയ്പോകും. അവൻ്റെ കോപത്തിൻ്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും. ഇത് ദുഷ്ടന ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവനെ നിയമിച്ച അവകാശവുമാകുന്നു. ഇനി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 23-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ വായിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കിവിട്ടു. അവൻ യെരുശലേമിലെത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവനൊരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിൻ്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. സഹോദരന്മാരതറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിംഗ്ലേക്ക് തിരിഞ്ഞു. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്നു പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരേണമെന്ന് അപേക്ഷിപ്പാൻ രണ്ടാളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റു അവരോടുകൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീഥ തങ്ങളോടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. തബീഥയെ, എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ടു, എഴുന്നേറ്റു ഇരുന്നു. അവൻ കൈകൊടുത്തു അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ ഷിമോൻ എന്ന ഒരുത്തനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു.
കർത്താവിന് മഹത്വം. ഇയോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹ സഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്ത കണ്ണ് അവനെ കാണും. വായിച്ചു കേട്ട വേദവാക്യത്തിൽ നിന്ന് അല്പകാര്യം നമുക്ക് ചിന്തിപ്പാൻ ഈ സമയം വിനിയോഗിക്കാം. സർവശക്തനായ ദൈവത്താൽ നല്ല സാക്ഷ്യം പ്രാപിച്ച നിഷ്കളങ്കനും നേരുള്ളവനും ദൈവവക്തനും ദോഷം വിട്ടകലുന്നതുമായ യോബ് താൻ പലവിധത്തിലുള്ള വലിയ പരിശോധനകൾ തനിക്ക് നേരിടുകയുണ്ടായി. തൻ്റെ സ്നേഹിതർ പോലും തന്നെ തൻ്റെ പക്വതയെ ചോദ്യം ചെയ്തു. തൻ്റെ വീട്ടുകാർ പോലും ആ വിഷയത്തിൽ തനിക്ക് അനുകൂലമായി കണ്ടില്ല. എന്നാൽ അവയെല്ലാം സഹിച്ചു, എല്ലാം വഹിച്ചു, എല്ലാം ദൈവനാമ മഹത്വത്തിനായി തൻ്റെ സമയങ്ങളെ ചിലവഴിച്ചു. എല്ലാം പ്രതികൂലമായിരുന്നപ്പോഴും തനിക്കുണ്ടായിരുന്ന ഒരു വലിയ പ്രത്യാശ തിരുവചനത്തിൽ നമുക്ക് വായിച്ച വാക്യം തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. എനിക്കെന്തെല്ലാം നേരിടട്ട്, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടട്ട്, എല്ലാവരും എന്നെ വെറുക്കട്ട്, എൻ്റെ സ്നേഹിതർ പോലും എന്നെ ഉപേക്ഷിക്കട്ട്, ഭാര്യ പോലും തൻ്റെ ശബ്ദം നിരസിക്കട്ട്, എന്നാലും എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഒരു രക്ഷകനുണ്ട്, എനിക്ക് വേണ്ടി എല്ലാം സഹിച്ചവൻ, ആ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്ത കണ്ണ് അവനെ കാണും. ദൈവനാമം വാഴ്ത്തപ്പെടട്ട്. ഈ പ്രത്യാശയുടെ അനുഭവം, വിശ്വാസത്തിൻ്റെ അനുഭവം, ഭക്തിയുടെ അനുഭവം, യഹോവയായ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ച യോബ് നല്ല മാതൃകയായി നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ ഈ നല്ല മാതൃക നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുത്താം. അതിന് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം.